ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി.
എനിക്ക് വെറുപ്പാണ് ഇയാള്. ഇന്നു മുതൽ ഞാൻ ജാനികയാണ്, സിദ്ധാർത്ഥന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജാനിക. എന്നെ ഇനി ഭാഗ്യരതി എന്ന് വിളിക്കരുത്. കാശിനാഥിന്റെ അവന്റെ സുഹൃത്തുക്കളുടെയും കൂട്ട് എനിക്കിനി വേണ്ട.
സിദ്ധാർത്ഥൻ അപ്പോഴും ഞെട്ടലിൽ നിന്ന് മുക്തനായിരുന്നില്ല. അരുന്ധതിയമ്മ എന്നെ തുറച്ചു നോക്കിയിരുന്നു. പക്ഷേ കാശിയേട്ടന്റെ ഒറ്റപ്പെടൽ അവർക്ക് സന്തോഷമുണ്ടാക്കി. പക്ഷേ അവർക്ക് അറിയില്ലല്ലോ എന്റെ ഏട്ടന്റെ വിജയത്തിനു വേണ്ടിയാണ് ഞാൻ പോകുന്നതെന്ന്. ആർത്തു പെയ്യുന്ന മഴയിലേക്ക് സിദ്ധാർത്ഥന്റെ കൈകൾ പിടിച്ച് ഞാൻ കോവിലകത്തിന്റെ പടികൾ ഇറങ്ങി.
നീ ഭാഗ്യരതി, ഇന്ന് ഈ നിമിഷം കാശിനാഥന്റെ മനസ്സിൽ നീ മരിച്ചടി, ഭാഗ്യരതി.
കാശിയേട്ടന്റെ വാക്കുകൾ പുറകിൽ നിന്ന് കേൾക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് അന്ന് മരിച്ചതാണ്. മഴയിലൂടെ സിദ്ധാർത്ഥന്റെ കൈ പിടിച്ച് ഞാൻ പടിയിറങ്ങിപ്പോയി. കാശിനാഥന്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി. കോവിലകത്തു നിന്ന് ശ്രീലകത്തെത്തിയ ഞാനും സിദ്ധുവേട്ടനും പരസ്പരം മിണ്ടിയില്ല. ദേഷ്യത്തോടെ സിദ്ധുവേട്ടനെ നോക്കിയപ്പോൾ എനിക്കുള്ളിൽ ഭയമുണ്ടായിരുന്നു. അയാൾക്കെന്റെ മാറ്റം കണ്ട് സംശയവും അത്ഭുതവും ഉണ്ടായിരുന്നു. എന്നെ തള്ളി മനസ്സിലുള്ളത് പറയിപ്പിക്കുമോ എന്ന് ഞാൻ ഭയന്നു. സിദ്ധുവേട്ടനെന്റെ പ്രവൃത്തി കണ്ട് എതിര് പറയുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എന്റെ പ്ലാൻ തെറ്റിപ്പോയേനെ. പക്ഷെ അയാൾ ഞെട്ടിയിരുന്നെങ്കിലും എല്ലാവരുടെയും മുമ്പിൽ മൗനമായി നിന്നത് എന്നെ ഇന്നും അത്ഭുതപ്പെടുത്തുന്നു. എനിക്ക് സിദ്ധുവിനോട് മിണ്ടാൻ പേടി തോന്നി.
എന്താ നിന്റെ ഉദ്ദേശം?
സിദ്ധുവേട്ടൻ എനിക്കൊരു ടവൽ തന്നുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു.
എന്തുദ്ദേശം? എനിക്കൊരു ഉദ്ദേശമില്ല, എനിക്ക് അയാളോട് വെറുപ്പ് തോന്നി, അത്ര തന്നെ.
കള്ളം, ഭാഗ്യരതി എനിക്കറിഞ്ഞൂടെ?
ഞാനത് ഞെട്ടി.
ഞാൻ പറഞ്ഞത് സത്യമാണ്, എനിക്ക് അയാൾ വെറുപ്പാണ്.
ആ എന്താ വെറുക്കാൻ കാരണം?
സിദ്ധുവേട്ടൻ വീണ്ടും തിരക്കി. ഞാൻ വേഗം മുഖത്തെ വെള്ളം തുടച്ചു.
ഒന്നുമില്ല, നിങ്ങൾക്കെന്നെ സുഹൃത്താക്കാൻ പറ്റുമോ?
ഞാൻ അല്പം ഗൗരവത്തോടെ തന്നെയാണ് തിരക്കിയത്. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം സിദ്ധുവേട്ടൻ എനിക്ക് നേരെ കൈനീട്ടി ഫ്രണ്ട്ഷിപ്പ് സ്വീകരിച്ചു. ആ കണ്ണുകളിൽ എന്തൊക്കെയോ കണക്കൂട്ടലുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനും ഒരകൽച്ച ഈ ഫ്രണ്ട്ഷിപ്പിൽ വേണമെന്ന് ഉള്ളിൽ കണക്കൂട്ടി. കാശിയേട്ടന്റെ എല്ലാമായ ഭാഗ്യരതയെ കയ്യിൽ കിട്ടിയ സന്തോഷം ഞാൻ ആ കണ്ണിൽ കണ്ടു. പക്ഷേ സിദ്ധുവേട്ടൻ അറിയില്ലല്ലോ കാശിയേട്ടന്റെ എല്ലാമായ ഭാഗ്യാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന്. സിദ്ധുവേട്ടൻ എന്നോട് നല്ല സുഹൃത്ത് ബന്ധം തന്നെ തുടർന്നു. സിദ്ധുവേട്ടന്റെ സ്നേഹം എപ്പോഴും സൈക്കോ സ്നേഹമായിരുന്നു. എന്നാലും അനന്തേട്ടനെ പോലെ എന്നോട് മോശമായി സംസാരിക്കാനോ പ്രവർത്തിക്കാനൊന്നും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. കാശിയേട്ടൻ എന്റെ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ആളായിരുന്നു. എന്റെ ഇഷ്ടങ്ങൾ നടത്തിത്തരുന്നവൻ, എനിക്കെന്നും പ്രിയപ്പെട്ടവൻ, ഏതാപത്തിലും എന്നെ രക്ഷിക്കുന്നവൻ. ഞാനും സിദ്ധുവേട്ടനും തമ്മിലുള്ള സൗഹൃദം അരുന്ധതിയമ്മക്ക് തീരെ പിടിച്ചിരുന്നില്ല. ഞാനും കാശിയേട്ടനും ശത്രുക്കളായി. ഞാൻ ശത്രുത അഭിനയിച്ചെങ്കിലും ഏട്ടൻ എന്നോട് യഥാർത്ഥ ദേഷ്യം തന്നെയായിരുന്നു. ആത്മാർത്ഥമായി സ്നേഹിച്ച കൂട്ടുകാരി ജന്മശത്രുവിനോടൊപ്പം പോവുകയും അവൾ തന്നെ വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആരായാലും വെറുക്കില്ലേ? ആ വെറുപ്പ് തന്നെയായിരുന്നു ഏട്ടന്. അവനോട് ഞാൻ ദേഷ്യപ്പെടുന്ന അഭിനയമാണെങ്കിലും മൂർച്ച കൂടിയ വാക്കുകളായതുകൊണ്ട് എന്നോട് വെറുപ്പ് കൂടി. പതിയെ ഞാൻ വെറുപ്പിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഏട്ടൻ കളിയിൽ തോൽക്കാൻ തുടങ്ങി. പിന്നെ തായ്ലൻഡിൽ പോയി വന്നതിന് ശേഷം ഏട്ടൻ പഴയ ഫോമിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ഞാൻ ഏട്ടനെ വെല്ലുവിളിക്കാനും എന്നെ വെറുക്കാൻ കാരണങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ജാനി കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. റസിയ നിറഞ്ഞ മിഴികൾ തുടച്ചു.
വെറുപ്പിച്ചു, വെറുപ്പിക്കാൻ പറ്റുന്നിടത്തോളം വെറുപ്പിച്ചു. പൊന്നുപോലെ എന്നെ കൊണ്ടുവന്ന എന്റെ കാശിയേട്ടന്, എന്റെ തോളന്, എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി ജാനിക വെറുപ്പിച്ചു.
അലറിക്കൊണ്ട് അവൾ പറയുന്ന കേട്ട് റസിയ അവളെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. കാശിയേട്ടനെ വെറുക്കാൻ നിങ്ങൾക്ക് ആവൂല എന്ന് എനിക്കും തോന്നിയിരുന്നു. വലിയ മനസ്സാങ്ങൾക്ക്, തോളിനു വേണ്ടി സ്വയം ഒരുങ്ങുന്ന തോഴി. കാശിക്കാരന്റെ ഉള്ളിൽ സൗഹൃദം തകരാതിരിക്കാൻ ഉള്ളിൽ തോന്നിയ പ്രണയം മരണം വരെ പറയില്ലെന്ന് പറഞ്ഞ ഞങ്ങളോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. കരഞ്ഞുകൊണ്ട് റസിയ ജാനികയെ കെട്ടിപ്പിടിച്ചു.
എന്റെ കാശിയേട്ടനെ വെറുക്കാൻ ഈ ജന്മം എനിക്ക് ആവില്ല റസി. ഏട്ടന്റെ സ്നേഹം കിട്ടിയ ഞാൻ വലിയ ഭാഗ്യവതിയാണ്. വെറുപ്പിക്കാൻ വേണ്ടി ആ പാവത്തിനെ കാലനാഥ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ഉരുകുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല. ഇന്നും എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സ്ഥാനമാണ് എന്റെ ഏട്ടന്. ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു അവനെയാണ്. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ നിറഞ്ഞേൽക്കുന്നത് അവൻ മാത്രമാണ്. അവനോടുള്ള അടങ്ങാത്ത പ്രണയമാണ്. എൻ്റെ അവസാന ശ്വാസം വരെ കാശിയേട്ടനെ ഞാൻ പ്രണയിക്കും. പറയില്ല, ഞാൻ ഒരിക്കലും പറയില്ല എന്റെ പ്രണയം.
അവൾ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി. അവന്റെ പാദങ്ങൾ പിടിച്ച് ഏങ്ങിയേങ്ങി കരഞ്ഞു.
എന്റെ പ്രാണനാണ് നിങ്ങൾ, എന്റെ പ്രാണൻ.
അവന്റെ പാദങ്ങളിൽ കണ്ണുനീരോട് അവൾ ചുംബിച്ചു. എന്നും അവൻ ഉറങ്ങുമ്പോൾ ഞാൻ ഈ പാദങ്ങൾ പിടിച്ച് കരയാറുണ്ടായിരുന്നു. ഉണരുമ്പോൾ വെറുപ്പോടെ നോക്കിക്കൊണ്ട് കൃത്രിമ ദേഷ്യം കാണിക്കും. ഒരിക്കലും ഞാൻ പറയില്ല പിരിഞ്ഞുപോയതിന്റെ കാരണം. ആരും പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ നിമിഷവും ഞാൻ ഏട്ടനെ വെറുപ്പിക്കുന്നത്. ആ മനസ്സിൽ ഭാഗ്യയോട് ഒരിറ്റ് സ്നേഹം പോലും അവശേഷിക്കരുത്. അവന്റെ മനസ്സിൽ ഞാൻ മരിച്ചതുപോലെ
ഒരു നാൾ ഈ ഭൂമിയിൽ നിന്നും ഞാൻ ഉയിരിവെടിഞ്ഞു പോവും. അപ്പോഴും ആ മുഖത്തെ കോപം എനിക്ക് കാണണം. പിരിഞ്ഞ നാൾ മുതൽ അവൻ്റെ വിജയങ്ങൾ കണ്ട് മാറി നിന്ന് ഞാൻ സന്തോഷിക്കുകയായിരുന്നു. സ്വപ്നങ്ങളിലേക്ക് കുതിക്കാൻ നിൽക്കുമ്പോഴായിരുന്നു ജയിലിൽ പോയത്. അതോടെ ഞാൻ ആകെ തകർന്നു. ഞാൻ ആ മണ്ണിൽ നിന്നും ആരോടും പറയാതെ പോയി. അവനില്ലാതെ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരിയുടെ ചേട്ടൻ അറിയപ്പെടുന്ന ചാനലിലെ ക്യാമറമാനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ജയിലിലെ കൃഷിയൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു. അവളെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. എൻ്റെ കാശിയേട്ടൻ ജയിലിലെ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നത് ഞാൻ കണ്ടു. എല്ലാവരും ജയിലിലേക്ക് അവനെ കാണാൻ പോകുമ്പോൾ ഞാനും പോയിട്ടുണ്ട്. പക്ഷേ ഏട്ടൻ ആരെയും കാണാൻ പുറത്തേക്ക് വന്നില്ല. ജയിലിൽ നിന്ന് വന്നപ്പോൾ ഏട്ടനെ കൺകുളിക്കെ കാണാൻ വേണ്ടിയാണ് അമ്പലത്തിൽ പോയത്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാനാണ് തോന്നിയത്. എന്നിൽ നിന്ന് മുഖം തിരിച്ചു പോയപ്പോൾ ഞാൻ തകർന്നു പോയി. പിന്നെ കാരണമുണ്ടാക്കി വഴക്കടിക്കാൻ ചെന്നു. രണ്ട് പൊട്ടിയാലും എന്നോടൊന്നും മിണ്ടുമല്ലോ. കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ആവില്ലെന്ന് മുത്തശ്ശനോട് പറയുന്നത് ഞാൻ കേട്ടു. അവൻ പോവാൻ വേണ്ടിയാ ഞാൻ മുത്തശ്ശനോട് പോയി ചൂടായത്. എനിക്കുറപ്പായിരുന്നു ഞാനങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞാൽ ഏട്ടൻ വരുമെന്ന്. സ്കൂട്ടിയുടെ കീ വാങ്ങാൻ പോയപ്പോൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി ഏട്ടൻ ഭാഗിയെന്ന് വിളിച്ചു. ഞാൻ ഞെട്ടിയതും എൻ്റെ കണ്ണിൽ നിന്ന് പ്രണയം കണ്ടെത്തുമോ എന്ന ഭയം കൊണ്ട് ഞാൻ മിഴികൾ താഴ്ത്തി. എൻ്റെ മുഖത്തേക്ക് നോക്കി ഏട്ടൻ പറഞ്ഞു, ഇറങ്ങിപ്പോടി ഭാഗ്യരതിയെന്ന്. കരഞ്ഞുകൊണ്ട് ഞാൻ ഓടിപ്പോയി. എൻ്റെ കഴുത്തിൽ ഇന്നും അവൻ ചാർത്തിയ സിൽവർ ചെയിനുണ്ട്, അവൻ ചാർത്തിയ താലി. ഇത് മതി എനിക്ക് മുമ്പോട്ട് ധൈര്യത്തോടെ ജീവിക്കാൻ. അവൾ മാലയിൽ മുറുകെ പിടിച്ചു. വേദനയോടെ അവൻ്റെ പാദങ്ങളിൽ തലവെച്ച് കണ്ണീരോടെ മരവിച്ചിരിക്കുന്ന ഭാഗീരഥി അറിഞ്ഞില്ല ഗാഢമായ നിദ്രയിലൊഴുകുന്ന കാശിനാഥൻ നെഞ്ചിൽ അവളാണെന്ന്. അവളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ മുദ്രയാണ് ആ നെഞ്ചിൽ കൊത്തി വച്ചിരിക്കുന്നതെന്ന്. ഇത്ത അവ കാശിയേട്ടൻ ആര്യ ഇനി വിവാഹം കഴിക്കില്ലേ? കാശിയേട്ടൻ വിവാഹം കഴിക്കും. ആര്യെ, ആര്യോ, ആര്യോ ആയിത്ത സഹോദരിയല്ലേ? അതെ, സഹോദരി തന്നെ. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനെ. ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം വന്നിരുന്നു ഏട്ടനോട് പെരുമാറുന്ന അവളുടെ സ്വഭാവം കണ്ട്. പിന്നെ തോന്നി ആത്മാർത്ഥമായ സ്നേഹമല്ലേ അവളെടുത്തോട്ടെ എന്ന്. വിഷുവിന് അവളെ ഏട്ടന് പുറകിലൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഞാൻ കണ്ടതാണ്. അത് കണ്ടപ്പോൾ ഞാൻ വേഗം അവിടുന്ന് പോയി. ഏട്ടന് അവളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അവരൊന്നിച്ചോട്ടെ. സാലറി കിട്ടിയപ്പോൾ അവൾക്ക് ചുരിദാർ വാങ്ങിക്കൊടുത്തു, എനിക്ക് തന്നില്ല. സങ്കടമായി, എന്നെ മറന്നു കാണും. ഭാഗ്യ തേങ്ങി. പഴയ സ്നേഹവും സ്വാതന്ത്ര്യമൊന്നും എനിക്ക് കിട്ടാതായപ്പോൾ കാരണമുണ്ടാക്കി ഉടക്കി. ഏട്ടൻ്റെ സ്വപ്നങ്ങൾ നടക്കും വരെ കാത്തിരിക്കാൻ അവളോട് എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കണം. അവരൊന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കട്ടെ. ഭാഗ്യ നെടുവീർപ്പെട്ടു. ഉള്ളിൽ വേദനിച്ച് അവൾ പുറമെ പുഞ്ചിരിയോടെ നിൽക്കുകയാണെന്ന് റസിയാക്ക് മനസ്സിലായി. അകലെ നാദേശ്വരത്തെ പൂമുഖത്തിരുന്ന് ലക്ഷ്മി മക്കളെയോർത്ത് കരയുകയായിരുന്നു. ദത്തൻ ക്ഷീണത്തോടെ ചാരുകസേരിൽ കിടക്കുന്നുണ്ട്. പുഴയിൽ അപ്പോഴും തിരച്ചിൽ ശക്തമായി നടക്കു തന്നെയായിരുന്നു. കാശിയുടെ ചേട്ടന്മാരും കൂട്ടുകാരും ബാസിയും സിദ്ധുവും ഗോവിന്ദനും ശേഖരനും അവിടം വിട്ട് പോയിരുന്നില്ല. അവരും തിരയാൻ ഒപ്പം കൂടിയിരുന്നു. മനസ്സിലൊരു സമാധാനവും അവർക്കില്ലായിരുന്നു. ഈ സമയം ശ്രീലകത്തെ പുറകുവശത്തൂടെ ആര്യ പറമ്പിലേക്ക് ഓടി. ഇരുട്ടിൽ നിന്ന് വന്നയാൾ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ആവേശത്തോടെ അവളുടെ ചുണ്ടുകൾ അയാൾ കവർന്നെടുത്തു. അവൾ അയാളുടെ ചുമരത്തിൽ മയങ്ങി നിന്നു. അവർ താഴെ പുൽത്തകിടിലേക്കിരുന്നു. അയാൾ അവളുടെ തോളിൽ നിന്ന് ഷാൾ വലിച്ചു മാറ്റി അവളെ ചുംബനം കൊണ്ട് മൂടി. അവൾ ചിരിയോടെ അവനെ തള്ളിമാറ്റി. രാകേഷ്, അവൾ പ്രണയത്തോടെ അവനെ വിളിച്ചു. എന്താ മുത്തേ? അവൻ അവളുടെ കാതിൽ മൃദുവായി കടിച്ചുകൊണ്ട് ചോദിച്ചു. ആര്യ അവനെ ചിരിയോടെ തള്ളിമാറ്റി. അവരെ കിട്ടിയോ? രാകേഷ് അവളോട് ചോദിച്ചു. അവരെ ആ പുഴ കൊണ്ടുപോയി കാണും. അവൾ ചിരിച്ചു. ആര്യെ, നിനക്ക് എങ്ങനെ ചിരിക്കാൻ തോന്നു? രാകേഷ് ദേഷ്യപ്പെട്ടു. പിന്നെ ഞാൻ കരയണം. എന്തായിരുന്നു രണ്ടാളുടെയും സൗഹൃദം? ഇപ്പൊ കീരിയുമ്പാവും പോലെ. വെറുപ്പാണ് രണ്ടിനെയും എനിക്ക്. അവരെ പിരിക്കാൻ ഞാൻ ശ്രമിക്കും മുമ്പേ അവളായിട്ട് ഇറങ്ങിപ്പോയി. കുട്ടിക്കാലത്ത് ഒരുപാട് ആഗ്രഹിച്ചാണ് അവനോടൊപ്പം കൂട്ടുകൂടാൻ. നമ്മളിന്ന് അവന് പിടിക്കില്ല. കാശിനാഥന്റെ സ്നേഹാനുഭവിച്ച ഒരേ ഒരു പെണ്ണാണ് ഭാഗീരഥി. ഞങ്ങൾ കസിൻസിനൊക്കെ അവളോട് അസൂയ വന്നിരുന്നു. അവൻ്റെ നാവി പോലും ഏതു നേരവും ഭാഗി ഭാഗി ഈ ഒരു നാമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടുന്നോ കയറി വന്നു. അവൻ്റെ തോഴി നമ്മളൊക്കെ ഒന്നുമല്ല. ആര്യ ദേഷ്യം കൊണ്ട് പല്ലുറുമി. അവർ പിരിഞ്ഞതിന് ശേഷം ഞാൻ അവനോട് കൂട്ടുവിടാൻ ചെന്നപ്പോൾ അവൻ മൈൻഡ് ചെയ്തില്ല. അന്ന് എനിക്ക് മനസ്സിലായി അവൾക്കല്ലാതെ മറ്റാർക്കും ആ നെഞ്ചിലിടല്ലെന്ന്. ഈ വിഷുവിന് ഞാൻ അവനെ പിന്നീടുകൂടെ കെട്ടിപ്പിടിച്ചെടുക്കുന്ന കണ്ട് അവൾ കരുതി അവൻ അനുവദിച്ചിട്ടാണെന്ന്. അവൾക്കറിയില്ലല്ലോ അവൻ ഭാഗ്യയുടെ ലോകത്താണെന്ന്. എനിക്ക് പുതിയ ഡ്രസ്സ് മേടിച്ചു തന്നപ്പോൾ ആ മണ്ടി സങ്കടം കൊണ്ട് റൂമിലിരുന്ന് കരയുകയായിരുന്നു. അവൻ ഓരോ തവണ അടിച്ച പാടിലും അവൾ ഐ ലവ് യു എന്ന് പറഞ്ഞ് ചിരിയോടെ നിൽക്കും. അവനിൽ നിന്ന് അടി വാങ്ങുന്ന പോലും അവനെ ദ്രോഹിക്കുന്നുള്ള ശിക്ഷ അവനിൽ നിന്ന് വാങ്ങാനാണ്. ഞാൻ അവനോട് സംസാരിക്കുമ്പോൾ അവൾ നഷ്ടപ്പെട്ട അവനെ ഓർത്ത് മാറിയെന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം പ്രണയം തുറന്നു പറഞ്ഞ് അവനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കായിരുന്നു അവൾക്ക്. നിങ്ങൾക്കറിയോ, ആ ദത്തന്റെ കയ്യിൽ കോടികളുടെ സ്വത്തുണ്ട്. ആർക്ക് കൊടുക്കുന്നതിന് കൂടുതൽ അയാൾ കാശി കൊടുക്കും. ആ സ്വത്തുകൾക്ക് വേണ്ടിയാ ഞാൻ കാശി അതിനെ കെട്ടാൻ വേണ്ടി നടക്കുന്നത്. വിവാഹം കഴിച്ചതിന് ശേഷം നമുക്ക് സ്വത്തുകൾ കൈക്കലാക്കി പാരീസിലേക്ക് മുങ്ങാം. ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിച്ച് ജീവിക്കാം. അവൻ ജയിലിൽ പോയപ്പോൾ ഞാനൊക്കെ സ്വന്തം കാര്യം നോക്കി ഹാപ്പിയായി നടക്കുമ്പോൾ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി അവനില്ലാത്തടുത്ത് ജീവിക്കാൻ വയ്യെന്ന് പറഞ്ഞ് അവൾ 5 വർഷം ഈ മണ്ണ് വിട്ട് എങ്ങോട്ടോ പോയി. ഇത്ര വലിയ പൊട്ടിയാണ് അവൾ. ആരെങ്കിലും പോവുക അങ്ങനെ ഇത്രയും സുഖസൗകര്യങ്ങളുള്ള വീടുകളിൽ നിന്ന്? അവളുടെ ഒരു പ്രണയം. ആര്യ പുച്ഛിച്ചു. അവളാണ് ആര്യ യഥാർത്ഥ പെണ്ണ്. രാഗേഷ് പറഞ്ഞു കേട്ട് ആര്യ ഞെട്ടിലൂടെ അവനെ നോക്കി. നീ എന്നെ നോക്കണ്ട, അവൾ എന്തിനാ ആര്യ നീ മണ്ടിയെന്ന് വിളിക്കുന്നത്? അവൾക്ക് വേണമെങ്കിൽ നീ പറഞ്ഞ പോലെ അവനെ കിട്ടി ജീവിക്കായിരുന്നു. പക്ഷെ അവൾക്കറിയാം പിന്നെ ഒരിക്കലും താൻ സ്നേഹിക്കുന്ന കാശിയെ കാണാൻ കഴിയില്ലെന്ന്. അയാൾ അവളങ്ങനെ കണ്ടിട്ടില്ല. ഭാഗ്യ ചെയ്തു തന്നെയാണ് ശരി. അയാൾ ഒറ്റയ്ക്ക് സ്വപ്നങ്ങൾ നേടട്ടെ. അവൻ ഒരുപാട് ലക്കിയാണ് ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടിയത്. എന്തെങ്കിലും കാശി അവളുടെ പ്രണയം അറിയണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു.
ഓഹോ, നിങ്ങളിപ്പോൾ അവളുടെ സൈഡായോ?
ഞാൻ ആരുടെയും സൈഡായതല്ല ആര്യ. നീ കളിയാക്കി പറയുന്ന ഭാഗ്യയുടെ മണ്ടപ്രണയത്തോട് എനിക്ക് ആരാധനയാണ്. അങ്ങനെ ആത്മാർത്ഥതയുള്ളവരുന്നു വേദനിക്കാറാണ് പതിവ്. അപ്പൊ ഞാനെന്താ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ?
പറയാ.
ആര്യ അവനോട് പൊട്ടിത്തെറിച്ചു. സ്നേഹമുണ്ട്, എനിക്കവളുടെ പ്രണയത്തോട് വേദനയോട് ഒരു ഇഷ്ടം തോന്നുന്നു. തുറന്നു പറയാതെ പോകുന്ന പ്രണയങ്ങൾ മനസ്സിൽ ഇന്നൊരു വിങ്ങലാണ്. അവൾ ഒരുപാട് വേദനിക്കുന്നുണ്ടാവില്ലേ? അതിൻ്റെ കൂടെ നീ അവളെ വേദനിപ്പിക്കാൻ പോകരുത്.
താൻ വലിയ വർത്താനെന്ന് പറയണ്ട, പണം കിട്ടിയ ഇവിടെ നമുക്ക് പോകണം. അല്ലാതെ ആ സൗഹൃദ പടിഞ്ഞ കുരുവിളെ നോക്കി നമ്മളെന്തിനു സങ്കടപ്പെടണം?
അവൾ പരിഹസിച്ചു. യഥാർത്ഥ ഭാഗ്യരീതി തൻ്റെ മുമ്പിലുണ്ടെന്നറിയാതെ കാശിനാഥൻ അപ്പോഴും ഗാഠമായ നിദ്രയിൽ തന്നെയായിരുന്നു. നേരം പുലർന്നപ്പോൾ അങ്ങകലെ കാണുന്ന മലയിലേക്ക് നോക്കി കാശി തണൽ മരച്ചുവട്ടിലിരിക്കുകയായിരുന്നു. റസി അവൻ്റെ അടുത്തേക്ക് വന്നു. കാശി അവളോട് പുഞ്ചിരിച്ചു. കാശി റസിയുടെ ഫോൺ ചോദിച്ചു. റസിയുടെ ഫോണിൽ സിമ്മും മെമ്മറി കാർഡും ഇട്ടുകൊണ്ട് അവൻ കുറേ തവണ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും കിട്ടിയില്ല. മെസ്സേജും റേഞ്ചിൻ്റെ പ്രോബ്ലം കാരണം പോകുന്നുണ്ടായിരുന്നില്ല. ഭാഗി കുളിമുറിയിൽ നിന്നിറങ്ങി അവനിരിക്കുന്ന മരച്ചുവട്ടിലേക്ക് പതിയെ നടന്നിരുന്നു.
വിളിച്ചിട്ട് കിട്ടിയോ?
അവൾ ദൂരേക്ക് നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു.
ആവോ, ഇയാളല്ലേ ഇത്രയും നേരം വിളിച്ചേ? ഇങ്ങോട്ട് വന്നേ, ഞാൻ വിളിച്ചോളാം.
ചെവിയിൽ ഹെഡ്സെറ്റും വെച്ചിരിക്കുന്ന അവന്റെ കയ്യിൽ നിന്ന് അവൾ ഫോൺ വാങ്ങാൻ നോക്കിയതും കാശി അവൾക്ക് ഫോൺ കൊടുത്തില്ല.
ഓടി എടോ കാലനാഥ, താ ഫോൺ ഇരുന്നുണ്ടോ? അങ്ങേര് ഏത് പാട്ട് കേട്ടോണ്ടാണ് നിൽക്കുന്നത്? മനുഷ്യന്മാർ വീട്ടിലേക്ക് വിളിക്കാൻ നോക്കുമ്പോൾ പാട്ടും കേട്ട് സുഖിക്കുന്നോ?
അവൾ പുറകിൽ നിന്ന് പറയുന്നത് കേൾക്കാതെ ഫോണിൽ ഹയർ വോളിയം വെച്ച് ഭാഗീരഥിയുടെ സ്വരം കേൾക്കുകയായിരുന്നു കാശിനാഥൻ.
കാശി, നിന്നെ വിട്ട് ഞാൻ എവിടെയും പോവില്ല. ഞാനെന്നാൽ നീയാണ്, നീ എന്നാൽ ഞാനും.
അവൻ മൗനമായി പറഞ്ഞു. കണ്ണുകൾ അടച്ച് മുന്നിലേക്ക് വരുന്ന കാറ്റിനെ പുൽക്കാൻ സമ്മതിച്ചുകൊണ്ട് അവൻ കൈകൾ വിടർത്തി നിന്നു.
ഇങ്ങേരാരാ? ഷാറൂഖാനോ?
അവൾ വായുപൊത്തി ചിരിച്ചു. ജാനി അവനെ പ്രണയത്തോടെ നോക്കി. കണ്ണുകൾ അടച്ചു നിൽക്കുന്ന കാശി അപ്പോഴും ഭാഗീരഥിയുടെ ലോകത്തായിരുന്നു.
ഞാൻ നിന്നെ പ്രണയിക്കുന്നു കാലനാഥ. അവൾ മനസ്സിൽ ഉരുവിട്ടു. ഒരിക്കലും നീ എന്റെ പ്രണയം അറിയില്ല. എന്നോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഈ നരകം പിടിച്ചവൾ ഓർക്കേണ്ട നിങ്ങൾ. നിങ്ങളുടെ വിജയമെല്ലാം എനിക്ക് കാണണം. ചിലപ്പോൾ വേദന സഹിക്കാൻ വയ്യാതെയാവുമ്പോൾ ഞാൻ മരണത്തിലേക്ക് ഓടിയിട്ടേക്കാം. ആകാശത്തിലെ നക്ഷത്രമായി ഞാൻ കണ്ടോളാം എന്റെ പ്രിയനെ.
അപ്പോഴും കാശിനാഥൻ അവന്റെ ഭാഗ്യയുടെ ലോകത്തായിരുന്നു. തൻ്റെ തോഴിയെ വെറുക്കാത്ത കാശിയേട്ടനായി. ജാനിക ഭാഗീരഥി അവളുടെ കാശിയേട്ടൻ്റെ ലോകത്തും.
ഒരു ദിവസം കഴിഞ്ഞ് എൻ്റെ മക്കൾക്ക് എന്തു പറ്റിയെന്നൊരറിവില്ല. ബാസി, എൻ്റെ മക്കളെവിടെ? എനിക്ക് അവരെ കാണാതിരിക്കാൻ വയ്യ.
പുഴയിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് ലക്ഷ്മി ചോദിച്ചു.
ചേച്ചി വിഷമിക്കാതെ, അവർക്കൊന്നും പറ്റിക്കാണില്ല. സമാധാനമായിട്ടിരിക്ക ലക്ഷ്മി.
മഹിയുടെ നെഞ്ചിൽ ചാരിയെന്ന് കരയുന്ന ലക്ഷ്മിയോട് ബാസി പറഞ്ഞു. മഹാലക്ഷ്മിയുടെ മുഖത്തെ ശോഭ നഷ്ടപ്പെട്ട് മുഖം കരഞ്ഞു വീർത്തിരുന്നു. ശേഖരന് അവരുടെ മുഖം കണ്ട് നെഞ്ചു നീറി.
ലക്ഷ്മി,
അയാൾ ഇടറിയ സ്വരത്തോട് അവരെ വിളിച്ചു.
ഏട്ടാ, നമ്മുടെ മക്കൾ.
ലക്ഷ്മി അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
കരയാതെ ലക്ഷ്മി, അവർക്കൊന്നും സംഭവിക്കില്ല.
ശേഖരൻ ലക്ഷ്മിയുടെ തലയിൽ തലോടി. അത് കേട്ടിന്ന് അരുന്ധതിക്ക് മുഖം ഇരുണ്ടു.
ആ ജാനകി രക്ഷപ്പെട്ടാലും കാശിനാഥന് കിട്ടുമെന്ന് തോന്നില്ല.
അരുന്ധതി!
ശേഖരന്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. അയാളുടെ സ്വരം കേട്ട് അവർ ഭയന്നു.
അത് ഏട്ടാ, ഞാൻ ഒരാൾ ആപത്തിൽപ്പെട്ട് നിൽക്കുമ്പോ പകയും വിദ്വേഷം വെച്ച് നടന്നാലുണ്ടല്ലോ. അത് പിന്നെ ഏട്ടൻ അവന് വെറുപ്പല്ലേ?
എനിക്ക് വെറുപ്പുണ്ടെങ്കിലേ അവൻ എന്റെ വാക്ക് അനുസരിക്കാത്തതിനാണ്. എന്ന് വെച്ച് നിന്റെ കൂടെ ചേർന്ന് എന്റെ കുഞ്ഞും മരിച്ചു പോട്ടെ എന്ന് ഞാൻ പറയണോ? എവിടെയാ എന്താന്ന് അറിയാതെ ഉള്ളൊരുക്കുമ്പോഴാ അവളുടെ ഒരു പ്രാക്ക്. മാറി നിൽക്കങ്ങോട്ട്.
അരിശം കൊണ്ട് അയാളുടെ കണ്ണുകൾ ചുവന്നു. അരുന്ധതിയൊന്നും മിണ്ടാതെ ദേഷ്യത്തോടെ പിറുവിറുത്ത് അവിടുന്ന് പോയി. അയാളുടെ പെരുമാറ്റം കണ്ട് എല്ലാവർക്കും അത്ഭുതം തോന്നി. കാശിയെ സ്നേഹിക്കുന്നവരുടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞു. ദത്തൻ കണ്ണുകൾ തുടച്ചു. കാശി അച്ഛന്റെ വാക്കുകൾ കേൾക്കാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവനെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിച്ചു. അരുന്ധതിയുടെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു.
കരയാതെ ലക്ഷ്മി, നമ്മുടെ മക്കൾക്കൊന്നും സംഭവിക്കില്ല, പേടിക്കണ്ട.
ലക്ഷ്മിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശേഖരൻ പറഞ്ഞു. കാശിയും റസിയും മരച്ചുവട്ടിൽ നിന്ന് ഒരുപാട് നേരം ഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചു നോക്കി. റേഞ്ച് കുറവായതുകൊണ്ട് കോൾ പോകുന്നുണ്ടായിരുന്നില്ല. കാശിക്ക കിട്ടുന്നുണ്ടോ?
ഇല്ലടോ.
അവൻ ഫോൺ ഉയർത്തിപ്പിടിച്ചു നോക്കി. ഇനിയിപ്പോ എന്താ ചെയ്യുക? അവൾ വിഷമത്തോടെ താടിക്ക് കൈകൊടുത്തു.
അറിയില്ല, വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവില്ല, അതാലോചിക്കുമ്പോ.
അവൻ എളിയിൽ കൈകുത്തിക്കൊണ്ട് പറഞ്ഞു. ഇക്ക വിഷമിക്കേണ്ട, അള്ളാഹു എന്തെങ്കിലും വഴി കാണിച്ചതായിരിക്കില്ല. അപ്പോഴാണ് ജാനിക റസിയുടെ ദാവണിയെടുത്ത് ആട്ടിൻകുട്ടിയുടെ പിന്നാലെ അവരുടെ അടുത്തേക്ക് ഓടി വന്നത്.
ഹാവു, കൈ കിട്ടി, എന്തൊരു ഓട്ടാണട കുറുമ്പ നീ.
അവൾ ആട്ടിൻകുട്ടിയെ കയ്യിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു.
ജാനിത്തയോട് അവൻ വേഗം ഇണങ്ങിയല്ലോ.
ജാനി അവരുടെ അടുത്തേക്ക് വരുമ്പോൾ റസിയെ പറഞ്ഞു.
ഞങ്ങള് വേഗം കൂട്ടായി അല്ലേടാ.
അവൾ ആട്ടിൻകുട്ടിയുടെ തലയിൽ തലോടി. അവൾ കാശിയെ ഇടം കണ്ടിട്ട് നോക്കി. അവൻ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്.
വീട്ടിലേക്ക് വിളിച്ചിട്ട് കിട്ടിയോ?
അവൾ അവനോടൊന്നും മിണ്ടാൻ വേണ്ടി ചോദിച്ചു. പക്ഷേ അവനൊന്നും മിണ്ടിയില്ല.
ഇങ്ങേർക്കൊന്നും മിണ്ടിയാൽ എന്താ?
അവൾ പരിഭവത്തോടെ ദൂരേക്ക് മിഴി നട്ടിരിക്കുന്ന അവനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു.
നിങ്ങളോടാ ചോദിച്ച്, കിട്ടിയോ?
ജാനി കബട ദേഷ്യത്തോടെ ചോദിച്ചു.
കാശിക, നിങ്ങളോടാണ് ചോദിക്കുന്നത്?
റസിയ അവനെ തോണ്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. കാശി അവന്റെ ഫോണിൽ നോക്കിക്കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയി.
എടോ കാരനാഥാ, തന്നോടാ ചോദിച്ചത്?
മുമ്പോട്ട് പോയ കാശി റസിയെ കൂടെയുള്ളതുകൊണ്ട് ജാനിയോട് കൃത്യമായി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു.
ജാനിക, ഞാനും നീ തമ്മിൽ ഉടക്ക് വെറുതെ ഇവരെ അറിയിക്കണ്ട. എന്നോട് വഴക്കിടാമെന്ന ഞാൻ അടിക്കും, വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കരുത്.
അവൻ അവളോട് മെല്ലെ പറയുമ്പോൾ ജാനിയുടെ നോട്ടം അവന്റെ ടാറ്റൂവിലേക്കായിരുന്നു. അവളുടെ നോട്ടം ടാറ്റൂവിൽ പതിക്കുന്ന കണ്ട് കാശി വേഗം തിരിഞ്ഞടന്നു.
ആ ടാറ്റൂവിലെ തൊട്ട ഇത്രയും നോവാൻ എന്താണ് അതിൽ?
ആനക്കമ്പ നേരത്തെ ഉള്ളതാണ്. എന്നാലും ആ ടാറ്റൂവിൽ അന്ന് അടിച്ചതിന് എന്നെ അത്രയും അടിച്ചത് എന്തിനാണ്? ഇനി ഗജനോടുള്ള സ്നേഹം കൊണ്ട് കുത്തിയതായിരിക്കുമോ?
നെഞ്ചിലെഴുതിയ ഭാഷ നമുക്ക് വശമില്ലാതായി പോയല്ലോ. ഇനി അമ്മയുടെ പേരായിരിക്കുമോ?
ആ ചിലപ്പോ ആയിരിക്കും. ആ ആര്യ ഇടക്ക് അവളുടെ പേരാണെന്ന് പറഞ്ഞ് വീമ്പിളക്കാറുണ്ട്. കേൾക്കുമ്പോ സങ്കടം വരും.
പക്ഷെ അങ്ങനെ കാശിയേട്ടൻ ചെയ്യില്ല.
പിന്നെ എന്തായിരിക്കും ആ പേര്? അവൾ മെല്ലെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നു.
ഏയ് മാൻകുട്ടി, ഇവിടെ വാ.
റസി അവളെ മാടി വിളിച്ചു.
മാൻകുട്ടിയോ?
ജാനി അതിശയത്തോടെ അവളോട് ചോദിച്ചുകൊണ്ട് അടുത്തുപോയിരുന്നു.
ആ കാശിക്കാരൻ മാൻമിഴി കണ്ണുള്ള പെണ്ണല്ലേ നിങ്ങള്?
റസി അവളുടെ താടിയിൽ പിടിച്ചു ചോദിച്ചപ്പോൾ നാണം കൊണ്ട് ജാനിയുടെ മുഖം ചുവന്നു.
ഒന്ന് പോ പെണ്ണേ, അയ്യണ ഒരു നാണക്കാരി.
ജാനിയുടെ നാണം കണ്ട് റസി ഉറക്കെ പൊട്ടിച്ചിരിച്ചു, ഒപ്പം അവളും. ജാനി പറഞ്ഞിട്ട് റസിയേക്ക് ഇപ്പോൾ അവളുടെ ജീവിതം മുഴുവനും അറിയാം. അകലെ ആട്ടിൻകുട്ടികളെ മേയ്ക്കുന്ന കാശി ജാനിയെ ദേഷ്യത്തോടെ നോക്കി.
എന്റെ ടാറ്റൂവിലേക്ക് നോക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ടടി മൂദേവി? ഇതേ എന്റെ ഭാഗ്യ, എന്റെ കളിക്കൂട്ടുകാരി ഭാഗ്യ. എങ്ങാനും അവൾ ഈ ടാറ്റു കണ്ടിരുന്നെങ്കിൽ അവൾ കരുതും എനിക്കിപ്പോഴും അവളുടെ സ്നേഹമാണെന്നും. എനിക്ക് വെറുപ്പാണ് നിന്നെ. സിദ്ധാർത്ഥന്റെ ജാനിക, ദുഷ്ട, എനിക്ക് വേണ്ടടി പുള്ളി നിന്നെ. പിന്നെ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ലല്ലോ ഇത്.
അവൻ ടാറ്റൂവിലെ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് വീണ്ടും പറയാൻ തുടങ്ങി.
എന്റെ ഭാഗ്യ, അവളോട് എനിക്കൊന്നും സ്നേഹമാണ്. പാവാണ് അവൾ, അവളാണ് ഈ ടാറ്റു. എന്ത് തെറ്റാടി നിന്നോട് ഞാൻ ചെയ്ത്? കാരണം പോലും പറയാതെ എന്നിൽ നിന്ന് അകന്നു പോവാൻ, എന്നെ വെറുക്കാൻ. എന്റെ അമ്മയോ ഏട്ടന്മാരോ എന്നോട് നീ പോകുന്ന കാരണം ചോദിക്കുമ്പോൾ ഞാൻ എത്ര നീറിയിട്ടുണ്ടെന്ന് നിനക്കറിയോ? ഒരു വാക്കുകൊണ്ടുപോലും നിന്നെ ഞാൻ നോവിച്ചിട്ടില്ല. ആ എന്നെ അത്രയും പേരുടെ മുമ്പിൽ നീ തള്ളി പറഞ്ഞു. എന്തിനു വേണ്ടി? ആ സൈക്കോയുടെ കൂടെ അവസാനം നീ ഇറങ്ങിപ്പോയി. നീ അവന്റെ കൈ പിടിച്ചപ്പോ അവൻ എതിർത്തില്ല. രണ്ടും കൂടി എന്നെ ചതിച്ചതാണ്. എന്നോട് സൗഹൃദം ഉണ്ടാവുമ്പോ നീയോ അവൻ എന്റെ മുമ്പിൽ ദേഷ്യം അഭിനയിക്കുകയായിരുന്നോ?
സത്യം എന്തെന്നറിയാതെ കാശിനാഥൻ മനസ്സിലാലോചിച്ച് പല്ലിറുമി.
ചതി, അത് മാത്രം ഞാൻ പൊറുക്കില്ല. എന്റെ ഭാഗ്യെന്നും പാവായിരുന്നു. നല്ല സ്വഭാവമായിരുന്നു അവളുടേത്. ഒരിക്കലും അവൾ ദുഷ്ടയായിരുന്നില്ല. തലേ ദിവസം വരെ എന്നോട് മിണ്ടിയ നിനക്ക് ഒറ്റ ദിവസം കൊണ്ട് എന്തു പറ്റി?
കുറച്ചു നേരം അവൻ മിണ്ടാതിരുന്നു.
ഞാനെന്തിനു ഇതൊക്കെ ആലോചിക്കണം? അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയുള്ള പോട്ടെ. എനിക്കെന്താണ്? എൻ്റെ കൂടെ എൻ്റെ ഭാഗ്യയുടെ ഓർമ്മകളുണ്ട്. അത് മതി എനിക്ക്. ഈ അമ്മയെ ഓർക്കുമ്പോഴാണ് ആ കുരിപ്പ് ആപത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കാൻ തോന്നുന്നത്. അല്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പോലും ഞാൻ വരില്ലടി പുല്ല്. ദുഷ്ടയായ നിന്നെ അവനെ ഞാൻ വെറുതെ വിടില്ല. എന്നെ ദിവസം തോറും നോവിക്കുന്ന രണ്ടേയും ഞാൻ വെച്ചിട്ടുണ്ട്.
ആഗ്രഹിക്കുന്ന ജാനിയെ നോക്കി അവൻ ദേഷ്യം കൊണ്ട് പുല്ലിൽ കൈകൾ ഞെരുക്കി.
ഇത ആ ആര്യയ്ക്ക് കല്യാണം കഴിക്കണ്ട, നിങ്ങൾ രണ്ടാളും ഒന്നായ മതി.
റസിയ പറഞ്ഞു കേട്ട് ബാഗി വേദനയോടെ പുഞ്ചിരിച്ചു. അവൻ വിവാഹമേ കഴിക്കാതെ ഒറ്റയാനായി ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. പക്ഷെ ആര്യയുടെ പ്രണയം കാണുമ്പോൾ പാവം തോന്നും. അവൾക്ക് എന്തിഷ്ടമാണ് നേട്ടനെ, ആർക്കും താല്പര്യം കാണില്ലെങ്കിലും നിർബന്ധിപ്പിക്കണം അവളുടെ കല്യാണം നടത്താൻ എല്ലാവരെയും. അവളെപ്പോലെ അടക്കം ഒതുക്കൊന്നും എനിക്കില്ല. അവൾ എന്നേക്കാൾ നല്ല കുട്ടിയാണ്, അവർ ജീവിക്കട്ടെ. എൻ്റെ പ്രേമം എനിക്ക് തോന്നില്ലായിരുന്നെങ്കിൽ അവൻ്റെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുത്ത് ഞാൻ ഏട്ടൻ്റെ ഒപ്പം കൂടിയെന്ന്. പക്ഷേ ഉള്ളിൽ പിരിയുന്ന വേദന ഉണ്ടെങ്കിലും ഏട്ടനെ വിവാഹം കഴിപ്പിച്ച് വിടാൻ പറയും. ഏട്ടനെൻ്റെ ഭാര്യയെ സങ്കല്പിക്കാൻ ഒരിക്കലും കഴിയില്ല. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ജീവിക്കാനാണ് ഞങ്ങൾ സ്നേഹിച്ചിരുന്നവർ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ പിരിഞ്ഞു പോന്നപ്പോൾ എല്ലാവരും ആഗ്രഹം ഉപേക്ഷിച്ച് എന്നോട് വെറുപ്പായി. എന്നാലും ലക്ഷ്മിയമ്മക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട്. കാശിയേട്ടനോടൊപ്പമല്ലാതെ മറ്റാളുടെ കൂടെ ജീവിക്കാൻ എനിക്കാവില്ല. പ്രണയം തുറന്നു പറഞ്ഞാൽ കാശിയേട്ടൻ തകരും, അതെനിക്ക് സഹിക്കില്ല. ഇപ്പോൾ കുഴപ്പമില്ല, ഏട്ടൻ എന്നോട് വെറുപ്പുമാണ്. ഏട്ടൻ്റെ ഭാഗ്യം സൗഹൃദം കളഞ്ഞല്ലേ പോയെ, പിന്നെ വിവാഹം, അതിനു മുമ്പേ ജാനി പോവും. എങ്ങോട്ട്? എൻ്റെ അമ്മയുടെ അടുത്തേക്ക്. ഇത്ത എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സങ്കടാവില്ലേ?
ആർക്ക്? ആർക്കും സങ്കടം ഉണ്ടാവില്ല. അവരുടെയൊക്കെ ചക്കരക്കുട്ടനെയല്ലേ ഞാൻ നോവിക്കുന്നത്.
ഇഷ്ടമാണ് അവർക്കല്ല എന്നെ. എന്നാലും സിദ്ധുവേട്ടൻ്റെ കൂടെ നിന്ന് പാവം എൻ്റെ ഏട്ടനെ നോവിക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും. സൂര്യേട്ടനും സത്യേട്ടനും പിരിഞ്ഞു വന്നപ്പോൾ മിണ്ടുകയോ ചെയ്തിരുന്നില്ല. പിന്നെ പാവം ലക്ഷ്മിയും പറഞ്ഞാണ് മിണ്ടിയത്. എൻ്റെ ചേച്ചിക്കുട്ടി പോലും സത്യം അറിയാതെ എന്നോട് ചൂടാകുമ്പോൾ ഞാൻ റൂമിപ്പോയിരുന്ന ഒറ്റക്കാരി. ആദ്യേട്ടനും ലക്ഷ്മി അമ്മയും അപ്പോഴും എന്നെ സ്നേഹിച്ചു. ആദ്യേട്ടന് കൂടുതൽ ഇഷ്ടം എന്നെയാണ്. ശേഖരമാമയോട് ഞാൻ ആദ്യമൊന്നും മിണ്ടിയിരുന്നില്ല, എനിക്കിഷ്ടമല്ലായിരുന്നു. കാശിയേട്ടനോട് വഴക്കിട്ട് പോകുന്നതിന് ശേഷം മിണ്ടാൻ തുടങ്ങി. അച്ഛനോട് മിണ്ടിരുന്നെന്ന് കാശിയേട്ടൻ എന്നോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. കുഞ്ഞുന്നാൾ മാമ അടിച്ചതിന് ഏട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഏട്ട അച്ഛനോട് വാക്ക് തർക്കുണ്ടായാലും മാമ എത്ര തല്ലിയാലും ഏട്ടൻ അതൊക്കെ സഹിച്ചിരിക്കും. ഒരു വിരലിൽ പോലും അച്ഛന് നേരെ ചൂണ്ടില്ല, കൈകൊണ്ട് തടുക്കില്ല. അച്ഛൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി പോവും, താൻ വിരൽ ചൂണ്ടില്ലെന്നാ പറയുക. അതാണ് ശത്രുക്കൾ മുതലെടുക്കുക. മാമയോട് മിണ്ടാതിരുന്നിരുന്നത് എൻ്റെ തീരുമാനമായിരുന്നു. ഇപ്പോൾ ഞാൻ മിണ്ടും. പാവമാണ്, എന്നെ വലിയ കാര്യമാണ്. ഏട്ടനൊപ്പുള്ള കൂട്ടുവിട്ടപ്പോഴുള്ള സ്നേഹമൊന്നുമല്ല കേട്ടോ എന്നെ ആദ്യമേ കാര്യമായിരുന്നു മാമിന്. അരുന്ധതിയും അനന്തനും എൻ്റെ പപ്പ ആനന്ദവും സഞ്ജുവും അപ്പോഴും എനിക്ക് ശത്രുക്കൾ തന്നെയായിരുന്നു. സിദ്ധുവേട്ടനും ആ പട്ടികയിൽ തന്നെയാണ്. സിദ്ധുവേട്ടനെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. എന്നാലും ഏട്ടൻ അവരുടെ അത്ര കുഴപ്പമില്ല, പാവമാണ്. ഇനി എന്നോടുള്ള സ്നേഹം അഭിനയമാണോ എന്ന് അറിയില്ല കേട്ടോ. ബോക്സിൽ പാമ്പിനോ ചങ്ങേരാണെന്നാണ് അവരൊക്കെ പറയുന്നത്. ഞാനും കാശിയേട്ടനൊക്കെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. അങ്ങേര് പകുതീർക്കുകയാണെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ കാൽനാഥനോട് തല്ലുകൂടാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് പോയതാണ് ഗ്യാരേജിലേക്ക്. ഭക്ഷണം മേടിച്ചു തന്നപ്പോഴും ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോഴൊക്കെ സന്തോഷം തോന്നി. അമ്മയോർത്ത് ചെയ്തതെന്നാണെങ്കിലും ഒരുപാട് സന്തോഷമായി. പൊരിവയിൽ ഏട്ട റോട്ടിൽ നിന്ന് പണിയെന്ന് കണ്ടപ്പോൾ സങ്കടം വന്നുപോയി. എൻ്റെ അമ്മ മരിച്ചുപോയെന്ന് ഏട്ടൻ പറഞ്ഞപ്പോൾ വിഷമവും തോന്നി. ഏട്ടൻ എന്നോട് അങ്ങനെയൊന്നും പറയാറില്ലായിരുന്നു. എൻ്റെ ഈ സ്വഭാവം കാരണം പറഞ്ഞു പോയതാണ്. പാവം, ഏറ്റവും വലിയ പാവം എൻ്റെ ലക്ഷ്മിയമ്മയാണ്. തൊഴണ അമ്മേ, സ്വന്തം മോനെ ഞാൻ നോവിക്കുമ്പോഴും എന്നെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നതിന് എന്തൊരു പാവാന്നറിയോ. എപ്പോഴും മോളെ മോളെ എന്ന് വിളിച്ച് കൂടെ ഉണ്ടാവും. കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ്. ഇടക്കമ്മ ഞങ്ങൾ പിരിഞ്ഞ വിഷമം ഒറ്റയ്ക്കിരുന്ന് പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിൽ തോന്നും എല്ലാ അമ്മയോടും പറഞ്ഞാലൊന്ന്, പിന്നെ വേണ്ടെന്ന് തോന്നും. അതുപോലെ എൻ്റെ കൂട്ടുകാരും പാവാണ്. അവന്മാരുടെ മുമ്പിൽ നിന്ന് ചൂടായിട്ട് അഭിനയിക്കുമ്പോൾ ചിരി വരും. തെറി പറയുമ്പോൾ ജോയിയുടെയും ജോണിയുടെ മുഖമോർത്ത് ഞാനൊരുപാട് ചിരിച്ചിട്ടുണ്ട്. പാവാണ് എല്ലാവരും. എന്നെ വലിയ കാര്യമായിരുന്നു, പെങ്ങളൂട്ടിന്നാണ് എന്നെ വിളിച്ചിരുന്നത്. മനസ്സിലെ ഭാരം ഒഴിവാക്കാനാണ് നിന്നോടെല്ലാം പറഞ്ഞ്. ഒരാളൊന്നും അറിയരുത് എൻ്റെ അവസാനം വരെ. ദൈവമേ, എനിക്ക് ദേശീയ അവാർഡ് തരണം ഇങ്ങനെ അഭിനയിക്കുന്നതിന്. കഥാ തിരക്കഥ സംഭാഷണം ഡയറക്ഷൻ എല്ലാം ഞാനാണ്. മുഖത്ത് ചിരി വരുത്തിച്ച് പറയുകയാണെങ്കിലും ഉള്ളിൽ ഇങ്ങനൊരു ദുഷ്ടതി ആവേണ്ടി വന്നില്ല അവൾക്ക് നല്ല സങ്കടമുണ്ടെന്ന് റസിയ്ക്ക് മനസ്സിലായി.
പിന്നെ നിങ്ങൾ ആര്യയുടെ പ്രണയത്രക്ക് പൊക്കി പറയണ്ട, എനിക്ക് ഇത്താൻ്റെ പ്രണയം ഇഷ്ടം. ഓള് ഫുള്ള് ഒലിപ്പിലാണെന്ന് തോന്നുന്നത്. എനിക്ക് ഇഷ്ടമായില്ല.
റസിയ ആര്യയെ പുച്ഛിച്ചു.
ദേ പെണ്ണെ, എൻ്റെ ആര്യക്കുട്ടി പറഞ്ഞാണ്ടല്ലോ, പാവാണ് അവള്. എന്നെ വലിയ കാര്യമാണ്, ഞാനൊന്നും അടക്കം ഒതുക്കില്ലാത്ത പെണ്ണാണ്. ഒരാണിന് ഇഷ്ടാവില്ല. അവളോ ഒരു സാധു പെൺകുട്ടിയാണ്. എന്നിട്ട് ആ സാധു പെൺകുട്ടി ഉണ്ടായിട്ടും സൗഹൃദമാണെങ്കിലും കാശിനാഥൻ്റെ ഹൃദയം കീഴടക്കിയത് ഈ മാൻകുട്ടിയല്ലേ. അവിടെയും ജാനകി തന്നെയാണ് മുമ്പിൽ, അല്ലാതെ അവളല്ലല്ലോ. എനിക്കിഷ്ടമായില്ല അവർ കാശിക്കയെ സ്നേഹിക്കുന്നതിന്. ചേരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചേരണം. സൗഹൃദവും പ്രണയം കൂടി ചേർന്ന ജീവിതത്തോടെ.
റസിയ പറഞ്ഞു കേട്ട് ജാനി വേദനയോടെ പുഞ്ചിരിച്ചു.
നീ എന്താ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്?
ജാനി റസിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കാൻ നോക്കിയപ്പോൾ റസിയ ഫോൺ മറച്ചു പിടിച്ചു. എനിക്ക് പേടിയാവുന്നു റസിയ, ഞങ്ങൾ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവും. ജീവനോട് ഉണ്ടെന്നെങ്കിലും അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു സമാധാനമില്ല. ജാനി നിറഞ്ഞ മിഴികൾ തുടച്ചു.
ഞങ്ങൾ കുറേ നേരം വിളിച്ചു നോക്കി, പക്ഷെ കിട്ടുന്നില്ല. ഇനി വേറെ വഴിയില്ലല്ലോ, പുഴ കടന്നു വേണം അക്കരെ എത്താൻ. അവിടെയാ മണ്ണിടിഞ്ഞിരിക്കുന്നത്, പിന്നെയുള്ള കാടാണ്. ഇനി വല്ല ഹെലികോപ്റ്ററും വരേണ്ടി വരും, റസിയ പറഞ്ഞു. അതിനും നമ്മളിവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ പറ്റുന്നില്ലല്ലോ, ഏട്ടൻ്റെ ഫോൺ വെള്ളം കയറി കേടുവന്നു, ഇതിന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല, ജാനി പറഞ്ഞു. അവളും റസിയും വിഷമത്തോടെ താടിക്ക് കൈകൊടുത്തിരുന്നു. റസിയ, നീ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുവോ? ആടുകൾ മേയ്ക്കുന്ന കാശി നോക്കിക്കൊണ്ട് ജാനി പറഞ്ഞു. കാശിക്ക കണ്ട പണിയാവോ? അറിയാതെ എടുത്താൽ മതി, ഞാൻ പോസ് ചെയ്തോളാം. ഏട്ടൻ്റെ ദേഷ്യം അതുപോലെ മൊത്തുണ്ടാവും. എൻ്റെ ക്യാമറ ഉണ്ടെങ്കിൽ നന്നായിട്ട് എടുക്കായിരുന്നു, നല്ല സ്ഥലം. അയ്യടാ, എൻ്റെ ഫോൺ അത്ര മോശമൊന്നുമല്ല, എൻ്റെ ഇക്കാക്ക മജീദിൻ്റെ കൂട്ടുകാരൻ കൊടുത്ത പുതിയ ഫോണാണിത്, റസിയ മുഖം വീർപ്പിച്ചു. അച്ചോടാ, പെണങ്ങലടാ ചക്കരെ, സോറിടാ കുഞ്ഞ, അവളുടെ കവളിൽ പിടിച്ച് ജാനി പറഞ്ഞപ്പോൾ റസിയ ചിരിച്ചു. ഇത്ത പോയി നിന്നോ, ഞാൻ എടുക്കാം. ജാനി കാശിയുടെ അടുത്തേക്ക് ഓടി. ലുങ്കി മുണ്ടെടുത്ത് സ്ലീവ്ലെസ് ബനിയൻ ധരിച്ചാണ് അവൻ നിന്നിരുന്നത്. തലയിൽ തോർത്തും ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. ജാനി ഓടി വരുന്നുണ്ട്. അവൻ വേഗം തോളിൽ കിടന്ന ഷർട്ട് ധരിച്ചു.
എന്തിനാടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്?
എന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ?
പിന്നെ വിളിക്കാൻ പറ്റിയ ഒരാള്, താൻ പോടോ.
അവൾ ചുണ്ടുകൂട്ടി. ജാനി റസിയോട് ഫോട്ടോ എടുക്കാൻ ആംഗ്യം കാണിച്ചു. കാശി നീളമുള്ള വടി ഇരു ചുമലിലേക്ക് വെച്ച് മലമുകളിലേക്ക് നോക്കുകയാണ്. ജാനി തലചിരിച്ച് അവൻ്റെ തോളിൽ ഉരസാതെ പോസ് ചെയ്തു. റസിയെ ക്ലിക്ക് ചെയ്തു. അവൾ പ്രണയം അഭ്യർത്ഥിക്കുന്ന പോലെ കൈകൾ കൂപ്പി മുകളിലേക്ക് നോക്കി നിൽക്കുന്ന അവൻ്റെ ഇടതുവശത്ത് നിലത്ത് മുട്ടുകുത്തിയിരുന്നു. കാശിയൊന്നും അറിഞ്ഞിരുന്നില്ല. ജാനി എഴുന്നേറ്റു. പെട്ടെന്ന് കാശി ദേഷ്യത്തോടെ അവൾ മുഖം തിരിച്ച് നോക്കിയതും ജാനി മിഴികൾ അവനിലും തിരിച്ചതും റസിയെ ക്ലിക്ക് ചെയ്തു. അവളുടെ മുഖം പ്രണയത്തോടെയും അവൻ്റെ കോപം നിറഞ്ഞ മുഖവും ക്ലിക്ക് ചെയ്ത റസിയ ആ ഫോട്ടോയിലേക്ക് നോക്കി സന്തോഷത്തോടെ ചിരിച്ചു.
ചേച്ചി ഓടിവാ,
റസിയെ വിളിച്ചപ്പോൾ അവൾ ഓടിപ്പോയി. കിട്ടിയോ? നല്ല ചേർച്ചയുണ്ട് രണ്ടാളും. ഇതെനിക്ക് അയച്ചു തരണം, നമ്പർ ഞാൻ പോകുമ്പോൾ തരാം, ജാനി പറഞ്ഞു. എനിക്കൊരു ഫോട്ടോ തരണം. എന്തിന്? നിങ്ങളിപ്പോൾ പിരിയാൻ തോന്നുന്നില്ല, പോയ ഇടക്കിടക്ക് ആ ഫോട്ടോക്ക് നോക്കാമല്ലോ. നിങ്ങൾ ഒന്നിക്ക് ചേച്ചി, എല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങൾ വീട്ടുകാരുടെയൊക്കെ വിളിച്ചു പറയാൻ തോന്നുക. അവരെങ്കിലും അറിയട്ടെ, ഇക്കാക്ക് നിങ്ങളെ പ്രണയിക്കാൻ വയ്യെങ്കിലും നിങ്ങൾ പഴയ പോലെ ജീവിച്ചില്ലെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ വെറുക്കപ്പെടുന്ന ആളാവുന്ന എനിക്ക് സഹിക്കുന്നില്ല. എത്താ റസി, ഞാൻ പറഞ്ഞൊക്കെ നീ മറക്കണം, ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവില്ല, പഴയ പോലെ ഞങ്ങളാവില്ല. ഏട്ടം വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ക്രൂരയായത്. നീ പറഞ്ഞാൽ ഏട്ടം വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല, പിന്നെ നീ എങ്ങനെ പറയും? ജാനി കൈകൾ പിണച്ചീട്ടി പറഞ്ഞപ്പോൾ റസിയെ ഫോണിലേക്ക് നോക്കി ചിരിച്ചു. ബാഗി പറഞ്ഞ എല്ലാ സത്യങ്ങളും ഇപ്പോൾ പറഞ്ഞടക്കം വരെ റസിയെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. ഒന്നും ഒരിറ്റു പോലും ചോരാതെ.
നിങ്ങളെ കളി ഞാൻ പൊളിക്കും ജാനിത്ത, എല്ലാവരും ഞാൻ അറിയിക്കും.
എൻ്റെ മനസ്സിലേ നിങ്ങൾ രണ്ടാൾ അത്രയ്ക്ക് സ്ഥാനം പിടിച്ചു. എൻ്റെ ജാനിത്ത വേദനിക്കാൻ ഞാൻ സമ്മതിക്കൂല, റസി മനസ്സിൽ പറഞ്ഞ് ചിന്തിച്ചു കൂട്ടി.
എന്താ വേണേ ആലോചിച്ചു കൂട്ടുന്നേ?
ഒന്നുമില്ലത്ത. ഫാത്തിമ വീട്ടിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു.
കാശിക്ക ചോറയ്ക്കാൻ പായോ.
റസിയെ ഉറക്കെ വിളിച്ചു കൂവി. റസിയ, ഞങ്ങൾ വന്ന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായോ?
ഒന്ന് പോയിത്ത,
സന്തോഷേ ഉള്ളൂ. നിങ്ങളെ വീട്ടുകാരുടെ വിഷമം ആലോചിച്ച സങ്കടം. റസിയ അവളെ ചുറ്റിപ്പിടിച്ച് നടന്നു.
ഇവൾ ഇത്ര പെട്ടെന്ന് ഇവളോടും കൂട്ടായോ? ഇനി ഇതിനെയും ചതിക്കുവാവോ?
കാശി പിറുകുറുത്തു. ജാനി അത് കേട്ട് അവനെ തുറിച്ചു നോക്കി.
എന്താടി
പോട കാലനാഥ.
അവൾ റസിയുടെ തോളിൽ കിടന്ന് പിന്നിൽ വരുന്നവനെ പതിയെ വിളിച്ചു. അവൻ മുന്നോട്ട് കുതിച്ചും ജാനി റസിയുടെ കൈവലിച്ചു ഓടി. ഓടുന്ന ഓട്ടത്തിൽ ജാനി നിലത്തേക്ക് വീണു. കാശിക്ക് പെട്ടെന്ന് ശരിയാണ് വന്നത്. ജാനിയെ റസിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു.
മൂത്തവനെ തെറി വിളിച്ചോടുന്ന പണ്ടേ ഇവിടെ ഹോബിയാണ് റസിയ, ഒട്ടും നോക്കി നടക്കില്ല.
കാശി കൃത്രിമ വാത്സല്യം കാണിച്ച് അവളുടെ കൈമുട്ടിലെ തൊലി ഉരിഞ്ഞതിൽ തൊട്ടു. റസിയക്ക് സന്തോഷം തോന്നി. ജാനി ആഗ്രഹിക്കുന്നുണ്ട് അവന്റെ വാത്സല്യമെന്ന് അവളുടെ കണ്ണുകളിൽ നിന്ന് റസിയക്ക് മനസ്സിലായി.
ഇത്ത ചോര വരുന്നുണ്ട്, ഇങ്ങോട്ട് വായു.
ഉമ്മരത്തെ തിണ്ണയിൽ അവർ ഇരുന്നു.
അല്ലാ, ഈ പച്ച മരുന്നും പൊറ്റി കൊടുക്കുമോളെ.
ഫാത്തിമ കുപ്പിയിലെ മരുന്ന് റസിയെ കൊടുത്തു. അവൾ മുറിവിൽ മരുന്നൊറ്റിച്ചപ്പോൾ ജാനി നീറ്റലോടെ അവനെ നോക്കി. അവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ച് അകത്തേക്ക് പോയി. ആഹാരം കഴിക്കാൻ ജാനി വേഗം കാശിയുടെ അരികെ സ്ഥാനം പിടിച്ചു. റസിയോട് അവൻ്റെ അപ്പുറത്തിരിക്കാൻ ജാനി കണ്ണു കാണിച്ചു. ജാനിക്ക് അവൻ ആഹാരം വിളമ്പിക്കൊടുക്കാനും അവൻ്റെ കയ്യിൽ നിന്ന് ഉരുള കഴിക്കാനും ആഗ്രഹം തോന്നി.
ജാനിത്ത, ഇക്കാക്ക് ചോറ് വിളമ്പിക്കൊടുക്ക്. ആണക്ക് വിളമ്പിക്കൊടുത്തിട്ട് ഓൽക്ക് അപ്പൊക്ക് ഒപ്പം ഇരുന്ന് കുളിഞ്ച്.
ഫാത്തിമ റസിയുടെ കൈക്ക് പിച്ചി.
അയ്യോ ഉമ്മ, ഞങ്ങൾ വിളമ്പിക്കോളാം, അവളെ വഴക്ക് പറയണ്ട.
കാശി ഉമ്മയോട് പറഞ്ഞു.
എനിക്കും കാശിക്കാക്കും ജാനിത്ത് വിളമ്പി തന്നാ മതി.
റസിയെ പറഞ്ഞു കേട്ട് കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു.
ഞാനോ?
അവന്റെ മുഖത്ത് ദേഷ്യം കണ്ട് ജാനി വേണ്ട എന്ന് മറ്റേ റസിയെ നോക്കി പതിയെ പറഞ്ഞു. റസിയ അതൊന്നും വകവച്ചില്ല. അവൾക്ക് തോന്നിയിരുന്നു ജാനിക്ക് അവന് വിളമ്പിക്കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന്.
എനിക്ക് വേണത്ത,
അവൾ കേണു.
ഇവിടെ അഹമ്മതി കണ്ടില്ലേ?
ഫാത്തിമ റസിയുടെ നേർക്ക് അയ്യോമി.
അയ്യോമ്മ, അവൾ അടിക്കല്ലേ, ഞാൻ വിളമ്പിക്കൊടുത്തോളാം.
ജാനി പറഞ്ഞു കേട്ട് കാശി വെറുപ്പോടെ അവളെ നോക്കി. താൻ വിളമ്പിക്കൊടുക്കുമ്പോൾ തെളിമയില്ലാത്തവന്റെ മുഖം കണ്ട് അവൾക്ക് സങ്കടം തോന്നി. ഉമ്മ അടുക്കളയിലേക്ക് പോയി.
ഇക്ക, നിങ്ങൾ കഴിക്ക്.
ആഹാരത്തിലേക്ക് നോക്കിയിരിക്കുന്ന അവനോട് റസിയ പറഞ്ഞു. ജാനി പതിയെ പുറകിലൂടെ അവളെ തോണ്ടി. കാശിയുടെ കയ്യിൽ നിന്നൊരു ഉരുളം മേടിച്ചു തരുമോ എന്ന് ആംഗ്യം കാണിച്ചു. റസിയ ഓക്കെ എന്ന് പറഞ്ഞ് കണ്ണിറുക്കി. കാശിക്ക, എനിക്കൊരു ഉരുള ചോറ് തരും, എന്റെ ഇക്കാക്ക് എനിക്ക് തരാറുണ്ട്. അതാ വിഷപ്പുണ്ടെങ്കിലും ജാനി വിളമ്പിയത് കഴിക്കാതിരിക്കുന്ന കാശിക്ക് ആ ചോദ്യം ഒരു ആശ്വാസമായിരുന്നു. അവൻ വേഗം വാരിക്കൊടുക്കാൻ തുടങ്ങി. ശ്രീമോൾ പോലും വാരിത്തരാൻ പറഞ്ഞ് കൊഞ്ചിയാൽ ഒറ്റ ഉരുളയിൽ നിർത്തുന്ന ആളാണ് റസിയാക്ക് ഒരുപാട് ഉരുള വാരിക്കൊടുക്കുന്നത്. ജാനി ചിരിയോടെ മനസ്സിൽ പറഞ്ഞു. റസിയ കുടുങ്ങിയ മട്ടിൽ ജാനിയെ നോക്കി. കാശി എങ്ങനെയെങ്കിലും അവൾ വിളമ്പിയത് തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു.
മതി കാശിക്ക, എന്റെ വയറ് നിറഞ്ഞ്,
അവൾ വായുള്ളത് ഇറക്കിക്കൊണ്ട് പറഞ്ഞു.
ഇതുകൂടി കഴിക്ക് റസിയ,
അവസാനം ഉരുള ഉരുട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. റസിയ വേഗം അത് കയ്യിൽ വാങ്ങി. കാശി പാത്രത്തിൽ നിന്ന് വീണ്ടും ആഹാരം എടുക്കുമ്പോൾ റസിയ ആ ഉരുള ജാനിക്ക് അവന്റെ പുറകിലൂടെ കൊടുത്തു. നിധി കിട്ടിയതുപോലെ ജാനിയുടെ മെഴുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ വേഗം അത് വായിലിട്ട് ആസ്വദിച്ച് കഴിച്ചു. ജാനി കാശിയെ പ്രണയത്തോടെ നോക്കി. നിങ്ങൾ ഈ സ്ഥലം വിട്ടുപോകുന്നതിന് മുമ്പ് നിങ്ങളെ രണ്ടുപേരെയും ഈ റസിയ ഒരുമിപ്പിച്ചിരിക്കും. റസിയ മനസ്സിൽ ചില തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. ജാനിയെയും കാശിയെയും ഒരുമിപ്പിക്കാൻ റസിയക്ക് കഴിയുമോ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.